പ്രൈസ് ഗോഡ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ആരാധന മൊത്തം കർത്താവിനെ ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ഈ വിശുദ്ധ മേശ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമായി ബന്ധിപ്പിക്കേണ്ട നിമിഷങ്ങളാണ്. വളരെ ഏകാഗ്രഗതയത്തോടെ യാതൊരു വിധമായിരിക്കുന്ന ചിന്തകളും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ദുഷ്ടനായിരിക്കുന്ന പിശാച് കൊണ്ടിടരുത്. നാം ഒരപ്പത്തിൻ്റെ അംശികളാണെന്നുള്ള ആ വലിയ അർത്ഥത്തിൽ തന്നെ ആത്മീയ ആ ദർശനത്തിൽ കർത്താവിൻ്റെ മേശയുമായിട്ട് നമ്മൾ അടുത്തു വരികയാണ്. പ്രാണനാദൻ 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 എൻ പേർക്കായി പാപത്തെ സ്നേഹിപ്പാൻ നമ്മുടെ ഹൃദയംഗമായി തീരുമാനമായിരിക്കണം. അത് പോകുമോ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ അടുക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിന് ഡെഡിക്കേഷൻ മെസ്സേജ് എപ്പീസ്റ്റിൽ ഓഫ് റോമൻസ് 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിന്ന് നാം കേൾക്കുകയുണ്ടായി. അത് അനുവർത്തിക്കാൻ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യുവാൻ ഒരിക്കൽ കൂടെ എന്നെ ഈ കർത്താവിൻ്റെ മേശയുടെ മുൻപാകെ അടുത്തു വരുന്ന എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ സ്ഥാപനം മറ്റൊരു ക്രിസ്തീയ സംഘടനയുടെ സ്ഥാപനമാകയാൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന ഈ കോവിഡിനെ പ്രതിരോധിക്കാനും അതിനെ എവയറായി നിൽക്കേണ്ടതിനും പ്രോട്ടോക്കോളുകൾ ഉള്ളത് കൊണ്ട് വളരെ നാളുകൾക്ക് ശേഷം അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മേശയിൽ പങ്കുള്ളവരായിത്തീരാൻ ദൈവം നമ്മളെ ഈ ആലയത്തിൽ കർത്താവിൻ്റെ സ്നേഹം അടുപ്പിച്ചതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം അതിനായിട്ട് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മേശയോടൽ ബന്ധത്തിൽ വലിയ ചിന്തകൾ തരുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും വളരെ വളരെ ഗൗരവമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതും കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നാം കരം നീട്ടുന്നതിന് മുൻപ്, നാം അതിലനുഭവിക്കുന്നതിന് മുൻപ് വളരെ ഗൗരവമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വചന ചിന്തകൾ ഈ ശുശ്രൂഷയ്ക്ക് അത് ബലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ അത് വായിക്കുകയാണ്. ഈ സ്ക്രീനിൽ ആ പ്രിയപ്പെട്ട കുഞ്ഞ് മോൻ അത് പ്രസൻറ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വേദവസ്തുമുണ്ടെങ്കിൽ എടുത്ത് വായിക്കാം. ദാറ്റ് ഇസ് ഗ്രേറ്റ് അപ്രിഷ്യേറ്റ് സ്ക്രീനിൽ വാച്ച് ചെയ്യേണ്ടവർക്ക് വാച്ച് ചെയ്യാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു ആത്മീയ പദമുണ്ട്, ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആ പരാമർശം ഈ ലേഖനത്തിൽ പൗലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സാധാരണ അപ്പമല്ല, ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും. അതിൻ്റെ മുകളിലോട്ട് വായിക്കുമ്പോൾ മറ്റൊരു ഭക്ഷണത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് വളരെയധികം ആത്മീയർ ആ സഭയിൽ കൂടുതലില്ല, ജഡികന്മാരാണ് കൂടുതലും. ഒരു ക്രിസ്ത്യൻ സർക്കിളിനെ പഠിക്കുമ്പോൾ പ്രാകൃത മനുഷ്യർ, ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യനുണ്ട്. അപ്പോൾ ഈ കൊരിന്ത്യ സഭയിൽ ധാരാളം പേര് ജഡികരായിരുന്നു. അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ്, അഡ്വൈസസ് പരിശുദ്ധാത്മ പ്രേരിതനായി പൗലോസ് കൊടുക്കുന്ന കത്താണ്, ലേഖനമാണ് കൊരിന്ത്യ ലേഖനത്തിലെ മൊത്തം ഉള്ളടക്കം. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ധാരാളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് ജഡികരോട് അത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പൗലോസ് അത് വേദനയോടെ വീണ്ടും പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാണപ്പെടുന്ന സഭയിൽ ഈ മൂന്ന് ടൈപ്പും ആൾക്കാർ ഇന്നും ഉണ്ടല്ലേ, ഇന്നും ഉണ്ട്. ഒരു സംഘടനാ ചർച്ചിലുണ്ട്. ദൈവം നമ്മളെ ആത്മീയ നിലവാരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിനായിട്ടാണ് ദൈവത്തിന് വചനം കേൾക്കുന്നത്, ഈ കൂട്ടായ്മയൊക്കെ ദൈവം തന്നിരിക്കുന്നത്. പൗലോസ് അവിടെ ചെന്നപ്പോൾ ഒരു തെറ്റായിട്ടുള്ള ചില നടത്തിപ്പുകൾ കണ്ടു. അതിനെ പൗലോസ് കറക്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിൻ്റെ മേശയെ അലക്ഷ്യമായിട്ട് നമ്മൾ എടുക്കരുത്. നിങ്ങൾ ഇത് ഭക്ഷിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രാക്ടീസ് ആക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ വേണം ഈ കർത്താവിൻ്റെ മേശ അനുഭവിക്കാൻ എന്നുള്ളത് പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ്. ഈ അപ്പം എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം അതിന് 20-ാം വാക്യം, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അപ്പോൾ മറ്റൊരു ഭക്ഷണത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അവർ ഒരുമിച്ച് കൂടുകയും ഈ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന അവരുടെ സ്നേഹത്തിൻ്റെ അടിത്തറയിൽ നിന്ന് രൂപപ്പെട്ട ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു ആ കാലങ്ങളിൽ. ഇന്നുമുണ്ട്. ഇന്ന് ചില സഭകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ സഭായോഗം കഴിഞ്ഞിട്ട് അവർക്കൊരു ഒരു ഫീസ്റ്റ് ഹാളുണ്ട്. ഞാൻ ഈ വെള്ളക്കാരുടെ ചില ചർച്ചുകളിലൊക്കെ പ്രസംഗിക്കാൻ എൻ്റെ അമേരിക്കൻ വിസിറ്റിങ്ങിൽ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ ഫീസ്റ്റ് ഹാളിൽ എല്ലാവരുമില്ല, സഭായോഗം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയിട്ട് അവരൊരുമിച്ച് ഫുഡ് കഴിക്കുകയും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിയുന്ന പ്രാദേശിക കൂട്ടായ്മകൾ ഇന്നുമുണ്ട്. നമ്മുടെ കേരളത്തിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ഉച്ചക്കഞ്ഞു കൊടുക്കും നമ്മൾ, അല്ലേ? എല്ലാവിടെയും ഇല്ല, പ്രാക്ടിക്കലല്ല. സഭായോഗം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയും കഞ്ഞു കുടിച്ച് അവർ ഔട്ട്റീച്ചിന് പോകും. ഞാൻ ആരംഭിച്ച സഭകളിലൊക്കെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതവിടുത്തെ സഭയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വളരെ അനുഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ ഈ കൊരിന്ത്യ സഭയിൽ അങ്ങനത്തെ ഒരു ഫുഡ് കഴിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കൂടും. ഏതാ? അത്താഴം കഴിക്കാൻ. ദൈവത്തിന് സ്തോത്രം, എല്ലാവരും കൂടും. എന്നാൽ അതേ ചിന്തയിലാണ് ഈ പുള്ളികൾ ഈ കർത്താവിൻ്റെ മേശയും വന്ന് ഭക്ഷിക്കാനിരിക്കുന്നത്. പൗലോസ് ഇത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഒരു എൻ്റെ ഒരു സഹോദരി, എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ വിശാലമായ കുടുംബമാണ്. അപ്പോൾ ഞാൻ എന്നാൽ സഭായോഗത്തിനുണ്ട്. ഈ കർത്താവിൻ്റെ മേശ എന്തോ കാരണവശാൽ കൊടുത്തില്ല പാസ്റ്റർ. അപ്പോൾ ആ മോള് പറഞ്ഞു, എടാ റൊട്ടി മേടിക്കാനാണോ പ്രയാസം? കടയിൽ ചെന്ന് ഒരു ബെണ്ണ് കിട്ടും, അത് ഭക്ഷിച്ച് ചെയ്യാം. പാസ്റ്റർ പറഞ്ഞു, മോളെ അത് അങ്ങനല്ല. അപ്പോൾ ആ മോൾക്കുണ്ടായതുപോലെയുള്ള ചിന്തയായിരുന്നു കൊരിന്ത്യ സഭയിലെ ചില ജഡികന്മാർക്ക്, ആത്മീയരെന്ന് പറയാൻ പറ്റത്തില്ല, ജഡികന്മാർക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇവർ കൺഫ്യൂഷനാക്കി. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി എന്ത് ചെയ്തു? നുറുക്കി. ദൈവത്തിന് സ്തോത്രം. മേശമേലുണ്ടായിരുന്ന ഒരപ്പത്തെ എടുത്തിട്ട് കർത്താവ് സ്തോത്രം ചൊല്ലി നുറുക്കി. ആ നുറുക്കിയപ്പോൾ പറയുന്ന വലിയ മർമ്മമുണ്ട്, അതാണ് അവിടെ ഗ്രഹിക്കേണ്ടത്. എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് സ്തോത്രം ചൊല്ലി നുറുക്കുമ്പോൾ ആത്മീയരായവരുടെ ഹൃദയം പോകേണ്ടത് എവിടേക്കാണെന്നറിയാമോ? കർത്താവേ, നിന്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. ആ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരപ്പം നുറുക്കുന്ന അനുഭവം, അത് ദാറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി. അതൊരു മണിക്കൂർ പോലും പ്രഭാഷണം കൊടുത്താൽ തീരുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. നാം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ കർത്താവിനെ ഇന്ന് പകൽകാലം ആരാധിക്കാൻ വന്നത് നിന്റെ മരണത്തെ ഓർത്തുകൊണ്ട്. കർത്താവേ, താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാൻ തകരേണ്ട സ്ഥാനത്ത് പാപത്തിൻ്റെ ഫലം എന്ന നിലയിൽ എൻ്റെ കരങ്ങൾ ക്രൂശിക്കേണ്ട സ്ഥാനത്ത്, എൻ്റെ ഹൃദയം മുറിപ്പെടേണ്ട സ്ഥാനത്ത്, എൻ്റെ തല തകരേണ്ട സ്ഥാനത്ത്, ലോർഡ്, നീ എനിക്ക് വേണ്ടി തകർന്നു, നീ എനിക്ക് വേണ്ടി തകർന്നു എന്ന് ദൈവത്തിന് സ്തോത്രം. ദർശിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹം അകത്തുള്ളവരാണ്, കർത്താവിൻ്റെ സ്നേഹം അകത്തുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു. കർത്താവിൻ്റെ ദാസൻ ഈ പാനപാത്രമെടുത്ത് ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധന്മാർക്ക് നൽകുമ്പോൾ എന്താ വിളിച്ചു പറയുന്നത്? എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. സ്തോത്രം. പുതിയ നിയമസഭ വ്യക്തമായിരിക്കുന്ന ഉപദേശ രീതിയിൽ പഠിക്കുമ്പോൾ അവർ കൂടി വരുമ്പോഴൊക്കെ കർത്താവിൻ്റെ മേശ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഈ ശ്രേഷ്ഠകരമായിരിക്കുന്ന ആത്മീയ ശുശ്രൂഷ അവർ അനുഭവിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എവിടെ വരികയാണെന്നറിയാമോ? കർത്താവ് വരുവോളം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വരവ് വരെ അനുഷ്ഠിക്കപ്പെടേണ്ട ഒരു ആത്മീയ ശുശ്രൂഷയാണ് കർത്തൃമേശ, വിശുദ്ധ മേശ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് ആത്മീയ ശുശ്രൂഷകളാണ് ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ മരണത്തെ പ്രൊക്ലെയിം ചെയ്യുന്ന രണ്ട് ശുശ്രൂഷകൾ, ഒന്ന് ബാപ്റ്റിസം, രണ്ട് ഹോളി കമ്മ്യൂണിയൻ. കർത്തൃമേശ, നമുക്കിന്ന് പകൽകാലം ഈ മേശയോട് അടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ ക്രൂശു മരണത്തെ ഹൃദയംഗമായിട്ട് ധ്യാനിക്കുന്ന നിമിഷങ്ങളാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ പാനപാത്രം കുടിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുന്ന നിമിഷങ്ങളാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിപ്പാനും കുടിപ്പാനും. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധാനത്തിൽ അടയട്ടെ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. മറ്റുള്ളവരെ ശോധന ചെയ്യേണ്ട സമയമല്ല ഇത്. ഞാനിത് അനുഭവിക്കാൻ പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഒരു ശരീരം എനിക്കുള്ളത് കൊണ്ട് എൻ്റെ സംസാരത്തിലോ എൻ്റെ ചിന്തയിലോ എൻ്റെ ഭാവനകളിലോ എൻ്റെ പ്രവൃത്തികളിലോ കർത്താവെ വിശുദ്ധിക്ക് ചേരാത്ത, നിൻ്റെ വചനത്തിന് യോഗ്യതയില്ലാത്ത ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ, എന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ. ഏകദേശം രണ്ട് വർഷങ്ങളായല്ലോ ഈ കർത്താവിൻ്റെ മേശ. കോവിഡ് കാരണം ദൈവസഭയ്ക്ക് പല വിശുദ്ധന്മാർക്കും അനുഭവിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ നമുക്കും അത് ഉണ്ടായി. എന്നാൽ ദൈവകൃപയാൽ കർത്താവ് ഇന്നു പകൽകാലം ഈ കർത്തൃമേശയോടുകൂടി സഭായോഗം കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. നമ്മെ തന്നെ താഴ്ത്താം, നമ്മളെ തന്നെ വിനയപ്പെടുത്താം. കർത്താവിൻ്റെ ദാസന്മാർ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്കതിൽ സഹകരിക്കാം, കൂട്ടായ്മ ആചരിക്കാം. ദൈവത്തിന് സ്തോത്രം.